ഓക്കെ ഗായ്സ്, ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചത് വീഡിയോ കംപ്രഷനെ പറ്റിയായിരുന്നു. ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് അതിന് മുമ്പായ ഒരു സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പീ കണ്ടീഷനിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. വിൻഡോ സിസ്റ്റം, മാക്ക് എനിക്കറിയത്തില്ല, വിൻഡോ സിസ്റ്റം എങ്ങനെയാണ് പീക്ക് കണ്ടീഷനിൽ കൊണ്ടുപോകേണ്ടത് എന്നാണ് കാര്യം. ഈ കംപ്രഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റം മാക്സിമം നമ്മൾ പെർഫോമൻസ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ, ഒരു ഫിലിം ഡൗൺ നമുക്ക് കംപ്രസ് ചെയ്യാൻ ഒരു 5-6 മണിക്കൂറെങ്കിലും എടുക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം അനുസരിച്ചിരിക്കും, പക്ഷേ എന്തായാലും നമുക്ക് ഒരു 70% അടുപ്പിച്ചായിരിക്കും യൂഷ്വലി എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വേറെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള വർക്കൊന്നും നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ചുമ്മാ റാൻഡമായിട്ട് സിസ്റ്റം ഉപയോഗിക്കുക മാത്രം ചെയ്ത് വേറൊന്നും ചെയ്യാത്തൊരാളുടെ സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലാതെ അതിനെ നമുക്ക് ഒരു 100% അടുത്തോട്ട് എത്തിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് സിസ്റ്റം, വിൻഡോസ് OS റൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ്. അപ്പോൾ ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാർഡ് ഡ്രൈവ് മാത്രമുള്ളതും പിന്നെ SSD ഹാർഡ് ഡ്രൈവും കൂടെ ഉള്ളതും. പിന്നെ മൂന്നാമതൊരു വേർഷനുണ്ട് SSD മാത്രമുള്ള, പക്ഷേ SSD മാത്രമുള്ള സിസ്റ്റംസ് ഇപ്പോൾ വളരെ കുറവാണ്. എന്തായാലും ഇതിൽ ഹാർഡ് ഡിസ്ക് മാത്രമുള്ളത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ SSD കൂടെ ഉള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ഹാർഡ് ഡിസ്ക് മാത്രമുള്ള സിസ്റ്റം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സി ഡ്രൈവ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ ഇട്ടേക്കുന്ന അവസ്ഥയിൽ സി ഡ്രൈവിൽ എത്ര ഡേറ്റ, എത്ര സ്പേസാണ് നമുക്ക് ഉള്ളതെന്ന് നോക്കണം. അപ്പോൾ ഒരു 10-15 GB എങ്കിലും നമ്മൾക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അതാണ് പ്രിഫറബിൾ. അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും നമുക്ക് കിട്ടത്തില്ല പെർഫോമൻസിൽ. ഒരു 20-25 വരെ പോകാം, അതിൻ്റെ അപ്പുറം ഫ്രീ സ്പേസ് ആവശ്യമില്ല. അപ്പോൾ ഒരു 100 GB ഒക്കെ എക്സ്ട്രാ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് മാനേജിങ് സോഫ്റ്റ്വെയറുണ്ട്, അതിൻ്റെ അത് നമ്മളുടെ വിൻഡോസിൻ്റെ അകത്ത് തന്നെ അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ഡ്രൈവ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു സോഫ്റ്റ്വെയർ അതിനകത്ത് തന്നെ ഉണ്ട്. അതിൽ നമുക്ക് ഈ നമ്മളുടെ ഡ്രൈവ് അല്ലെങ്കിൽ പാർട്ടീഷൻ ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറേ മെയിൻ്റനൻസ് വർക്കുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഈ ഡേറ്റ എല്ലാം വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് ഫിലിംസ് ഏതാണ് മ്യൂസിക് ഏതാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് ഫോൾഡേഴ്സ് ആവുക, സബ് ഫോൾഡേഴ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുക. സോ ഫിലിംസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഓരോ ടൈപ്പായിട്ട് ഇപ്പോൾ തന്നെ ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഫിക്ഷൻ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ അതിനെ ലാംഗ്വേജ് വൈസ് ഡിവൈഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ എക്സ്ട്രാ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ കുറേ ഫിലിംസ് ചുമ്മാ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഇയർ വൈസ് ഡിവൈഡ് ചെയ്യും. മലയാളം ഫിലിംസാണെങ്കിൽ യൂഷ്വലി ഞാൻ ഇയർ വൈസാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഫിലിംസ് ആണെങ്കിൽ അതിനെ പിന്നെ ഞാൻ ഓരോ സീരീസ് അവർ ഇപ്പം തന്നെ ഡൈ ഹാർഡ് ആണെങ്കിൽ 4 പടങ്ങൾ കാണുമല്ലോ, അതിനെല്ലാം കൂടെ ഒറ്റ ഫോൾഡറിൻ്റെ അകത്താക്കി അത് അങ്ങനെ എല്ലാം ലേബിൾ ചെയ്ത് നല്ല വൃത്തിയായിട്ടൊരു ഹയറാർക്കിക്കലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ പരിപാടി അല്ല. ആ ഡീഫ്രാഗ്മെൻറ്റേഷന് മുമ്പ് ക്ലീൻ ചെയ്യും, സിസ്റ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സി ക്ലീനർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. സി ക്ലീനറാണ് ഏറ്റവും നല്ലത്. സി ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതനുസരിച്ച് എല്ലാം ക്ലീൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യെല്ലാം ക്ലീൻ ചെയ്യുക. സ്റ്റാർട്ടപ്പ്, അതായത് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ക്ലീൻ ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് ക്ലീൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചില ആപ്പിളിൻ്റെയൊക്കെ തന്നെ നമ്മൾ ഐട്യൂൺസ് ഇൻസ്റ്റാൾ ചെയ്ത് ഐട്യൂൺസിൻ്റെ തന്നെ ഓട്ടോ സ്റ്റാർട്ടപ്പൊക്കെ വന്ന് കിടക്കും. അതിൻ്റെ ആവശ്യമില്ല, കാര്യം നമ്മൾ വല്ലപ്പോഴുമാണ് ഐപോഡ് കണക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പം മാത്രം ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് എപ്പോഴും ഓണായി കിടക്കും ബാക്ക്ഗ്രൗണ്ടിൽ. വർഷത്തിൽ 2-3 വട്ടം മാത്രം ഉപയോഗിക്കേണ്ട കാര്യത്തിന് ഇത്രയും ഡേറ്റയും ഇത്രയും റിസോഴ്സും നമ്മൾ വേസ്റ്റ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ നോക്കുന്നു. അത്യാവശ്യം നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് ബാക്കിയെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യണം. സ്റ്റാർട്ടപ്പിൽ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിനായിട്ടുണ്ട്. സി ക്ലീനറിൽ തന്നെ ഇതെല്ലാം പറ്റും. ആവശ്യമില്ലാത്തെല്ലാം അൺഇൻസ്റ്റോൾ ചെയ്യുക. നമുക്ക് മാക്സിമം അതിൻ്റെ അകത്ത് ഡേറ്റ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും ഡേറ്റ കുറയ്ക്കണം. ക്ലീനർ ഉപയോഗിച്ച് സി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തും അൺഇൻസ്റ്റോൾ ചെയ്തും എല്ലാം ചെയ്ത് മാക്സിമം ലോഡ് കുറച്ച് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന ഡീഫ്രാഗ്മെൻറ്റേഷൻ. ഡീഫ്രാഗ്മെൻറ്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസിക് ഡീഫ്രാഗ്മെൻറ്റേഷൻ. അതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ തന്നെ ഒരു ഫയൽ തന്നെ ഉണ്ടെങ്കിൽ ആ ഫയലിൻ്റെ ഭാഗങ്ങൾ പല പല സെക്ടറിലായിട്ട് സ്പ്രെഡായിട്ടായിരിക്കും യൂഷ്വലി കിടക്കുന്നത്. അപ്പോൾ NDSF ആണെന്ന് തോന്നുന്നു നമ്മുടെ വിൻഡോസിൻ്റെ സ്റ്റാൻഡേർഡ് ഡ്രൈവിൻ്റെ ഫോർമാറ്റ്. അതിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡീഫ്രാഗ്മെൻറ്റേഷൻ ഇല്ല. ലിനക്സിൻ്റെ സിസ്റ്റം ഉണ്ട്, ലിനക്സിൻ്റെയിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. അവർ റൈറ്റ് ചെയ്യുമ്പോൾ റീഡ് ചെയ്യുമ്പോഴും വൃത്തിയായിട്ട് ആ സെക്ടറിൽ തന്നെ റൈറ്റ് ചെയ്യും റീഡിങ് ചെയ്യുന്നത്. പക്ഷേ ഈ വിൻഡോസിൻ്റെ മാത്രം അലങ്കോലമായിട്ട് അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് റൈറ്റ് ആവുന്നത്. എന്തായാലും അത് കാരണം നമ്മൾ പിന്നെ ഇതിനെ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യണം. അത് ഡീഫ്രാഗ്മെൻറ്റേഷൻ സോഫ്റ്റ്വെയറിന് ഒരു രണ്ട് കുറച്ച് നേരം എടുക്കും ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം മാത്രമേ ഇത്ര നേരം എടുക്കത്തുള്ളൂ. ഓടിച്ച് അത് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ ഫോൾഡ് എല്ലാം ഓരോ ഫിലിം വന്നുണ്ടെങ്കിൽ ആ ഫിലിമിൻ്റെ ഫുൾ ഡേറ്റ അവർ ആ സെക്ടറിൻ്റെ അകത്ത് ഒറ്റ ഏരിയയിലായിട്ടായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. മറ്റേ അപ്പം അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റീഡ് ചെയ്യുന്നൊരു ഹെഡുണ്ട് ഈ ഹാർഡ് ഡ്രൈവ്, അതിങ്ങനെ ഓടിക്കളിക്കണ്ട. മറ്റേ ഒരു ഫിലിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിടത്തു നിന്ന് അതിങ്ങനെ ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ പോകണം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം ഡേറ്റയും ഈ ഡിസ്കിൻ്റെ മാക്സിമം റൈറ്റും റീഡും സ്പീഡുള്ള ഏരിയ ഉണ്ട്. അതെൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഡിസ്കിൻ്റെ ഔട്ടർ എഡ്ജിലാണ്. കാര്യം ഡിസ്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പം ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്നത് ഔട്ടർ എഡ്ജാണ്. അത് നമുക്ക് ലോജിക്കലി നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അറിയാമല്ലോ. സോ ആ ഏരിയയിലോട്ട് ഈ ഡേറ്റ മൊത്തം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതും കൂടെ ആകുമ്പോൾ ഒപ്റ്റിമൈസേഷൻ കഴിയും. ഒപ്റ്റിമൈസേഷൻ കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൻറ്റി വൈറസാണ്. ആൻറ്റി വൈറസ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടെണ്ണമാണ് നല്ലത്, കാസ്പെർസ്കിയും പിന്നെ അവാസ്റ്റ്. അല്ല, അവാസ്റ്റ് ഫ്രീ വേർഷൻ ഒരു കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് അവർ അപ്ഡേറ്റ് ചെയ്യാൻ പറയും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അവാസ്റ്റ് ഇപ്പോൾ സ്റ്റാൻഡേർഡാണ്. കാര്യം AVG ആൻറ്റി വൈറസ് പണ്ട് ദേണക്ക് ഒരു വിധം ആവറേജ് ഗുണമുണ്ടായിരുന്ന ഒരു ആൻറ്റി വൈറസ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ഉണ്ട്, അവരുടെ ഒരു ഫോർക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് മേടിച്ചു അവാസ്റ്റ് വേറെ കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം 2019. അപ്പം അത് കാരണം അവരുടെ കുറേ ടെക്നോളജിയും കൂടെ അവാസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. സോ അവാസ്റ്റാണ് അത്യാവശ്യം എന്താ പറയുക ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നത്. പിന്നെ കാശ് ചിലവാക്കാൻ അല്പം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കാസ്പെർസ്കി തകരാറില്ല, കുഴപ്പമില്ല. എനിക്കറിയാവുന്ന പലരും കാസ്പെർസ്കിയാണ് ഉപയോഗിക്കുന്നത്. കാര്യം അത് ഫ്രീ ആയിട്ട് കിട്ടും. മിക്ക ലാപ്പ് മേടിക്കുമ്പോൾ അവർ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. മെക്കഫേയും കാസ്പെർസ്കിയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് രണ്ടും അല്പം തരക്കേടില്ലാതെ. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അവസ്ഥ തന്നെ നല്ലത്. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആൻറ്റി വൈറസ് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം വേണം, ഡീഫ്രാഗ്മെൻറ്റേഷൻ, പിന്നെ ക്ലീനിങ്. ഇത്രയും അത് ആ ക്ലീനിങ്ങിൽ തന്നെ രജിസ്റ്ററി ക്ലീനപ്പും എല്ലാം വരും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഒരുവിധം സിസ്റ്റം നല്ല ക്ലീനാകും. അത് നമ്മൾ വിചാരിക്കുന്നതേയും കാട്ടി, ഇതുവരെ ഇതൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതേയും കാട്ടി സ്പീഡ് കൂടും, നല്ല രീതിയിൽ സ്പീഡ് കൂടും, എല്ലാ പെർഫോമൻസും കൂടും, നല്ല സ്മൂത്താവും സിസ്റ്റം. അത്യാവശ്യം കുറച്ച് നാൾ, ഒരു 6-8 മാസം ഒരു തരത്തിലുള്ള മെയിൻ്റനൻസും ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പം നല്ല സ്മൂത്താവും. എന്നിട്ട് 2 വട്ടം റീസ്റ്റാർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്താണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ എൻകോഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ അതാണ്, അല്ലെങ്കിൽ ഇരട്ടി സമയം എടുക്കും, ഇരട്ടി സമയം വരെ എടുക്കും. കാര്യം ഇത് ക്ലോക്കപ്പ് ചെയ്യും. ഈ ഡീഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് വേണം. പിന്നെ SST ആണെന്നുണ്ടെങ്കിൽ, SST കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് SST-യിലായിരിക്കും നമ്മളുടെ OS ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ SST-യിൽ ഡീഫ്രാഗ്മെൻറ്റേഷൻ്റെ ആവശ്യമില്ല. അതിൽ ആ കൂടി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് നമ്മൾ ചെയ്യണ്ട, വെറുതെ അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ന് SST അങ്ങനെ വെറുതെ വിട്ടാൽ മതി. നമ്മളുടെ SST-ക്ക് പകരം ഹാർഡ് ഡ്രൈവ് മാത്രം നമ്മൾ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. ഡീഫ്രാഗ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെർഫോമൻസ് വ്യത്യാസം അത്രയ്ക്കും ഓവറായിട്ട് തോന്നത്തില്ല. പക്ഷേ SST ആണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫാൾട്ട് ബേസ് ലൈനിലെ ഒരു 2-3 ഇരട്ടി പെർഫോമൻസ് കൂടുതലായിരിക്കും. അത് വേറെ ടെക്നോളജിയാണ്, നെക്സ്റ്റ് ലെവൽ ടെക്നോളജി ആയതുകൊണ്ട് ആ ഡിഫറൻസ്. സി ഡ്രൈവ് ബൂട്ട് സ്പീഡൊക്കെ നോക്കിയാൽ മതി, രണ്ട് ഹാർഡ് ഡ്രൈവ് ഉള്ള സിസ്റ്റത്തിൻ്റെ SST തമ്മിൽ നല്ല വ്യത്യാസമാണ്. സോ ഫോണൊക്കെ ഓണായി വരുന്ന കണക്ക് ലാപ്പ് ഓണായി വരും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഞാനിത് ബേസിക് ആയിട്ട് പറഞ്ഞത് ഡീകോഡിങ് അല്ലെ നമ്മൾ എൻകോഡിങ് ചെയ്യുന്ന സമയം, വീഡിയോസ് എൻകോഡിങ് ചെയ്യുമ്പോൾ ആ സിസ്റ്റം മാക്സിമം പെർഫോമൻസിലായിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. എന്താ സാധാരണ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന കണക്കല്ല ഈ വീഡിയോ കൺവേർഷനും എൻകോഡിങ് കാര്യങ്ങൾ. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചും കൂടെ ഒരു പോഡ്കാസ്റ്റ് ഇറക്കിയത്. എന്തായാലും ഇനി ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതേ കണക്കുള്ള ഈ ട്യൂട്ടോറിയൽ എപ്പിസോഡ്സ് കുറച്ച് അടുപ്പിച്ച് ഇറക്കിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലോട്ട് ഇറങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും പിന്നെ കാണാം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഡീഫ്രാഗ്മെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അഥവാ ബൈ ചാൻസ് സി ഡ്രൈവിൽ 50 GB വല്ല എക്സ്ട്രാ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ഡീഫ്രാഗ്മെൻറ്റേഷനും ഒപ്റ്റിമൈസേഷനും കഴിയാന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രിങ്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഡിസ്കിൻ്റെ ഒരു ഏരിയയിലോട്ട് നമ്മൾ എന്താ പറയുക മാറ്റിയേക്കാണ്, ഒപ്റ്റിമൈസ് ചെയ്തിങ്ങനെ കംപ്രസ് ചെയ്ത് നിർത്തിയേക്കുക, അടുപ്പിച്ചടുപ്പിച്ച് നിർത്തിയേക്കുക, അത് ആ സോഫ്റ്റ്വെയർ തന്നെ കാണാനൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കുറേ ഭാഗം അകത്തോട്ട് വെച്ച് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഡേറ്റ ആ അത്രയും ഭാഗം എന്തുവാ നമുക്ക് ഡേറ്റ കിട്ടുന്നത് ഇഷ്ടപ്പെടുത്തില്ല. അപ്പം അത്രയും ഭാഗത്തൊന്നുമില്ല, ഡേറ്റ ഒന്നുമില്ല, ഒരു സൈഡിലോട്ട് മാത്രം ഡേറ്റ എല്ലാം നമ്മൾ മാറ്റിയേക്കുകയാണ്. അപ്പം ഇത് ഡീഫ്രാഗ്മെൻറ്റേഷൻ്റെ വേറൊരു ഗുണമാണ്, ഇങ്ങനെ ചെയ്യാനൊക്കും. അഥവാ 100 GB ഒക്കെ ഇപ്പം 50-100 GB സി ഡ്രൈവിൽ എക്സ്ട്രാ കിടപ്പുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡേറ്റ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അല്ലാതെ ഒരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങൾക്ക് ഡേറ്റ ഹാർഡ് ഡിസ്കിലുള്ള ഡേറ്റ എല്ലാം ജമ്പിൾഡായിട്ട് കിടക്കുക, അത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എവിടേക്കോ ആവശ്യമില്ലാതെ കുറേ ഡേറ്റ കിടപ്പുണ്ട്, എവിടെയെന്ന് അറിയത്തില്ല. അതിന് സ്പേസ് നിഫർ എന്ന് പറഞ്ഞോ എന്താ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നു പോയതാ, അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ, അപ്പം ബൈ, എന്താ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് എൻ്റെ ഇടയ്ക്ക് വെച്ച് മിസ്സായതുകൊണ്ട് ആഡ് ചെയ്തതേ ഉള്ളൂ.